അംഗീകൃത ഭാരതീയ ഭാഷകളിൽ ഏതെങ്കിലും ഒന്നിൽ എഴുതുന്ന ഏതൊരു എഴുത്തുകാരനും വളരെ ആദരവോടുകൂടി തനിക്ക് ലഭിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു പുരസ്കാരം, ജ്ഞാനപീഠ പുരസ്കാരം, അക്കിത്തത്തിന് സമ്മാനിച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ വാക്കുകൾ പറയുന്നത്. അക്കിത്തത്തിൻ്റെ കവിതയെക്കുറിച്ച് പഠനങ്ങൾ എന്നുള്ള നിലയിൽ വളരെ കുറച്ചു മാത്രമേ വന്നിട്ടുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷേ അക്കിത്തം ഉള്ളു ചുട്ട് എഴുതിയ കവിതകൾ പലപ്പോഴും കേവലം അർത്ഥാന്തരന്യാസങ്ങളായി അല്ലെങ്കിൽ പഴമൊഴികൾ പോലെ ചുണ്ടിൽ നിന്ന് ചുണ്ടിലേക്ക് പകർന്ന് അങ്ങനെ പോകുന്ന ഒരു സമ്പ്രദായത്തിലാണ് വന്നു ചേർന്നിട്ടുള്ളത്. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന വരികൾ ഒരുപക്ഷെ ആരുടേതാണ്, ആരെഴുതിയതാണ് എന്ന് പോലും ഓർക്കാതെ ആളുകളിങ്ങനെ കൈമാറി കൈമാറി പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു പഴമൊഴിയുടെ ലാളിത്യം വാസ്തവത്തിൽ ആ വരികൾക്കുണ്ട് എന്ന് നമുക്കറിയാം. അതൊരു വലിയ ശക്തിയുള്ള കർക്കശമായ ഒരു വിപരീത ലക്ഷണയാണ് എന്ന് എത്ര മനുഷ്യർ മനസ്സിലാക്കി കാണും. വെളിച്ചം ദുഃഖമാണ് തമസാണ് സുഖപ്രദം എന്നുള്ളതൊരു പക്ഷേ സത്യാനന്തര യുഗം എന്നൊക്കെ നമ്മളിപ്പോൾ വിളിക്കുന്ന ഈ പോസ്റ്റ് ട്രൂത്തിൻ്റെ കാലഘട്ടത്തിൽ വളരെ ശരിയായിരിക്കാം. പക്ഷേ വെളിച്ചമാണ് ദുഃഖം എന്ന് പറയാൻ മാത്രം ഒരു കാലമുണ്ടായില്ലോ എന്നുള്ളതിൻ്റെ ഖേദം വാസ്തവത്തിൽ അക്കിത്തത്തിനുണ്ട്. അതേപോലെ തന്നെ മുലചപ്പി വലിക്കുന്നു നരവർഗ നവാതിഥി എന്നെഴുതുമ്പോൾ നരവർഗ നവാതിഥി എന്നുള്ള വാക്കിൽ മനുഷ്യൻ്റെ അടിസ്ഥാന സ്വഭാവം ചൂഷണമാണ്. വെറ്റു വീഴുമ്പോഴേക്കും ആ ചൂഷണം മനുഷ്യൻ പഠിച്ചു കഴിയുന്നു എന്നുള്ള വളരെ വലിയ ഒരു സന്ദേശവും അക്കിത്തം കൊണ്ടുവരുന്നുണ്ട്. വാസ്തവത്തിൽ ഭാരതീയ ചിന്ത അക്കിത്തത്തിൻ്റെ കവിതകളെ എങ്ങനെയാണ് ദീപ്തമാക്കുന്നത്? ഭാരതീയ ചിന്തയിൽ ഒരിറ്റ് കണ്ണുനീരിനുള്ള സ്ഥാനം എന്താണ്? ആദിമ കവി വാർത്ത കണ്ണുനീർ ഒരു പെരുങ്കടലായി പരക്കുന്നു എന്ന് വയലോപ്പള്ളി മാഷ് തൻ്റെ ഒരു കവിത അവസാനിപ്പിക്കുന്നുണ്ട്. ഉജ്ജ്വല മുഹൂർത്തം എന്ന് പറയുന്ന വയലോപ്പള്ളി മാഷിൻ്റെ കവിത. ആദിമ കവി വാർത്ത കണ്ണുനീർ ഒരു പെരുങ്കടലായി പരക്കുന്നതിനെക്കുറിച്ചാണ് നമ്മളുടെ സാഹിത്യം പലപ്പോഴും സംസാരിച്ചു കൊണ്ടിരുന്നത്. ഒരു പക്ഷേ ഭാരതീയ ചിന്ത എന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഈസ്റ്റേൺ എന്ന് പറയുന്ന പൗരസ്ത്യ ചിന്ത, അത് ഭാരതീയവുമാകാം ഭാരതമല്ലാത്ത മറ്റ് പൗരസ്ത്യ രാജ്യങ്ങളുമാകാം, കൂടുതൽ ഇൻട്രോസ്പെക്റ്റീവാണ്, കൂടുതൽ അവനവനിലേക്ക് തന്നെയുള്ള ചുഴിഞ്ഞു നോട്ടമാണ് അവരുടെ വേദാന്തത്തിൻ്റെ സാരം എന്ന് പറയുന്നത്. തന്നിലേക്ക് തന്നെയുള്ള ഒരു ചുഴിഞ്ഞു നോട്ടം. പാതിരാവിൽ ചിന്നിയ പൂനിലാവിൽ തന്നെയും മറന്ന് അലിഞ്ഞു നിൽക്കുമ്പോൾ ഉറക്കെ പൊട്ടിക്കരയാൻ തോന്നുന്നു. എന്തുകൊണ്ടാണ് താൻ കരഞ്ഞത് എന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തനിക്ക് തന്നെ പറയാനറിയില്ലല്ലോ, എന്തെന്ന് എനിക്ക് പോലും ചിന്തിക്കാനറിയാത്തത് എമ്മട്ടിൽ അവരനോട് ഉരച്ചിടാവൂ എന്നുള്ളൊരു വലിയ ചോദ്യം അക്കിത്തം ചോദിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഈ വലിയ പ്രപഞ്ചവും ആ പ്രപഞ്ചത്തിലെ ചെറിയ ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരുപക്ഷെ ഏത് കാലത്തും എഴുത്തുകാരൻ അന്വേഷിച്ചത് ഞാൻ ആരാണ് എന്നുള്ള വലിയ ഒരു ചോദ്യം തന്നെയാണ്. താൻ ആരാണ് എന്നുള്ള വലിയ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താനുള്ള ഒരു വലിയ അന്വേഷണമാണ് വാസ്തവത്തിൽ അക്കിത്തം തൻ്റെ കവിതകളിലൂടെ നടത്തിപ്പോരുന്നത് എന്ന് നമുക്കറിയാം. അവിടെ ആദിഭൗതികങ്ങൾ, വിശപ്പും കഷ്ടപ്പാടും കണ്ണീരും അതൊക്കെ ഉണ്ട്. പക്ഷേ ആദി ഭൗതികങ്ങൾക്കപ്പുറം ആദി ദൈവികവും ആദി ആത്മീകവുമായിട്ടുള്ള മനുഷ്യൻ്റെ ദുഃഖങ്ങളെക്കുറിച്ച് അക്കിത്തം തൻ്റെ കവിതകളിൽ ആലോചിക്കുന്നുണ്ട്. ജലകാമനയുടെ വേദാന്തം എന്ന് അക്കിത്തത്തിൻ്റെ കവിതകളെക്കുറിച്ച് ഞങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ട ആർ വിശ്വനാഥൻ മാഷ് മുമ്പൊരിക്കൽ എഴുതിയിട്ടുണ്ട്. ജലകാമന എന്നുള്ളത് ആർദ്രതയുടെ സന്ദേശമാണ്, വറ്റാത്ത ഒരു മനസ്സിൻ്റെ സന്ദേശമാണ് ജലകാമന എന്നുള്ളത്. ജലത്തിനോടുള്ള സ്നേഹം എന്നുള്ളത്, വറ്റാത്ത ഹൃദയങ്ങളോടുള്ള സ്നേഹം എന്നുള്ളത്. ഒരുപക്ഷെ ഇന്ന് ജ്ഞാനപീഠ സമ്മാനിതനായ അക്കിത്തം ഒരു മനുഷ്യൻ്റെ വേദനകളെക്കുറിച്ച്, മനുഷ്യൻ്റെ വേദനകളോട് പുലർത്തേണ്ടുന്ന മനുഷ്യൻ്റെ ആർദ്രതകളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ തൻ്റെ കവിതകളിലൂടെ സംസാരിച്ച മനുഷ്യനാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി പൊഴിക്കുമ്പോൾ ഹൃദയത്തിൽ നിത്യപൗർണമ നിത്യ നിലാവൊളി പരക്കുന്ന ഒരു ഒരു ആയിരം സൂര്യന്മാർ ഒന്നിച്ചുദിക്കുന്നതിൻ്റെ ദിവിസൂര്യ സഹസ്രസ്യ എന്നുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള വാക്യം, ആയിരം സൂര്യന്മാർ ഒന്നിച്ചുദിച്ചുയരുന്നതുപോലെയുള്ളൊരു ആനന്ദം അനുഭവിക്കുന്ന വലിയ കവി. ഒരു പക്ഷേ നമുക്ക് നമ്മുടെ നാഴികൊണ്ടോ നാരായം കൊണ്ടോ അക്കിത്തത്തെ അളക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അക്കിത്തത്തെ അളക്കണമെങ്കിൽ അത്രയും വലിയ ഒരു വേദാന്ത ചിന്തയുടെ മാനദണ്ഡം ആ അളക്കാനുള്ള അളവുകോലായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഹിമാലയം മാനദണ്ഡമാണ് എന്ന് പറയുന്നത് പോലെ ഹിമാലയത്തെപ്പോലുള്ളൊരു വലിയ മാനദണ്ഡം നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ട് വരും. അതാണ് അക്കിത്തത്തിൻ്റെ കവിതകളെ ശ്രദ്ധേയമാക്കി തീർക്കുന്ന ഒരു കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു.